गणपतये नमः। ॐ गुं गुरुभ्यो नमः। ॐ सं सरस्वती नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। നമ്മൾ ഒരു പുതിയ ഗ്രന്ഥം ആരംഭിക്കുകയാണ്. വേദാന്തശാസ്ത്രത്തിൽ വിവിധ തരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ കണ്ടു വേദാന്തത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് പ്രസ്ഥാന ത്രയിയാണ്. ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും. പക്ഷേ ആ ഉപനിഷത്തുകളിലേക്കും ഭഗവത്ഗീതയിലേക്കും ബ്രഹ്മസൂത്രത്തിലേക്കും എല്ലാം നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ഗൈഡുകളെയാണ് പ്രകടന ഗ്രന്ഥങ്ങൾ എന്ന് പറയാം. ഈ പ്രകടനഗ്രന്ഥങ്ങൾ, അനേക പ്രകടന ഗ്രന്ഥങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. ചിലവ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളാൽ സ്വയം വിരചിതങ്ങളും ചിലവ ഭഗവാന് ശേഷം വന്ന ആചാര്യന്മാർ വിരചിച്ചിട്ടുള്ളതുമാണ്. അതിൽ ഭഗവാന്റെ പദ്ധതി ആയിട്ട് ഒരു ഒരു പദം നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് തത്വബോധം. തത്വബോധത്തിന് ശേഷം ആത്മബോധം, അതിനുശേഷമുള്ള ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. വിവേക ചൂടാമണി നമ്മളെ ഈ തത്വബോധത്തിലും ആത്മബോധത്തിലും നമ്മളെ പരിചയപ്പെടുത്തിയ വിഷയങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ, പരപ്പിൽ, കുറച്ചുകൂടി ആ വിഷയങ്ങളുടെ പൂർണതയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്മയ മിഷനിൽ എപ്പോഴും തത്വബോധവും ആത്മബോധവും കഴിഞ്ഞിട്ടേ വിവേക ചൂടാമണി പഠിപ്പിക്കാറുള്ളൂ. എന്താ വെച്ചാൽ ആ വിഷയങ്ങളെയാണ്, ആ തത്വബോധാത്മബോധങ്ങളിൽ പറഞ്ഞ വിഷയങ്ങളെയാണ് സത്യത്തിൽ ഇവിടെ വിശദമാക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ശങ്കരാചാര്യസ്വാമികൾ എന്ന ദാർശനികനും ശങ്കരാചാര്യസ്വാമികൾ എന്ന കവിയും രണ്ടും കൂടിച്ചേരുന്ന ഒരു പ്രതിഭാസമാണ് ഈ വിവേക ചൂടാമണി. വളരെ കാവ്യാത്മകമായൊരു ഭാഷ നമുക്ക് ഈ ഗ്രന്ഥത്തില് കാണുവാൻ സാധിക്കും. ബൃഹദാകാരമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. 500-ലധികം ശ്ലോകങ്ങൾ, ഏകദേശം 580 ചില ശ്ലോകം, ഏകദേശം 600-ഓളം ശ്ലോകങ്ങളുള്ള ഒരു ബൃഹദാകാരമായിട്ടുള്ള പ്രകടന ഗ്രന്ഥമാണ് ഈ വിവേക ചൂടാമണി. വളരെ വിശിഷ്ടമായിട്ടുള്ള, ധന്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. നമുക്ക് പതുക്കെ ഈ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെയും പൂജ്യഗുരുദേവിൻ്റെയും വിശേഷമായ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ മംഗളാചരണമാണ് പറയാണ് ശാസ്ത്രം. നിർവിഘ്ന സമാപ്തി കാമോ മംഗളമാചരേത്. ഏതൊരു ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മംഗളാചരണം ഉണ്ടാവാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പറയാണ്? നിർവിഘ്ന സമാപ്തി കാമഹ. നിർവിഘ്ന സമാപ്തിയെ ആഗ്രഹിക്കുന്നയാൾ എന്ത് ചെയ്യണം? മംഗളം ആചരേ, മംഗളം ആരംഭിച്ചു ആചരിച്ചിട്ട് കൊണ്ടുവേണം ഒരു ഗ്രന്ഥം ആരംഭിക്കാനാണ്. അപ്പോ എങ്ങനെയൊക്കെ ആകാം മംഗളം? പറഞ്ഞു, ആശീഹി നമസ്ക്രിയ വസ്തുനിർദ്ദേശോവാപി തന്മുഖം. ഒരു ശാസ്ത്രം ഗ്രന്ഥം ആരംഭിക്കുമ്പോ ഒരു ആശിസ്സായിട്ട് നമസ്ക്രിയയായിട്ട് വസ്തുനിർദ്ദേശമായിട്ട് ഗ്രന്ഥത്തെ ആരംഭിക്കാം എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമസ്ക്രിയയായിട്ടാണ്, നമസ്കരിച്ചുകൊണ്ടാണ് ശാസ്ത്രം ആരംഭിക്കുന്നത്.
സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം.
അഹം പ്രണതഃ അസ്മി, ഞാൻ നമസ്കരിച്ചവനായിരിക്കുന്നു. അഹം പ്രണതഃ അസ്മി, ഞാൻ നമസ്കരിച്ചിരിക്കുന്നവൻ ആയിരിക്കുന്നു. ചില ഞാൻ നമസ്കരിക്കുന്നു, ആരെയാണ് നമസ്കരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ആരെയാണ് നമസ്കരിക്കുന്നത്? ഗോവിന്ദം, ഗോവിന്ദനെ നമസ്കരിക്കുന്നു. ആരാണ് ഗോവിന്ദൻ? സദ്ഗുരും. സദ്ഗുരും ഗോവിന്ദം പ്രണതഃ അസ്മി. എങ്ങനെയുള്ളവനാണ് ഈ ഗോവിന്ദൻ? എങ്ങനെയുള്ള സദ്ഗുരുവാണ്? പരമാനന്ദം. പരമാനന്ദം സദ്ഗുരും ഗോവിന്ദം പ്രണതഃ അസ്മി. പിന്നെയോ അഗോചരം, അഗോചരനാണ്. മാത്രല്ല സർവവേദാന്ത സിദ്ധാന്ത ഗോചരനുമാണ്. ഇപ്പൊ എങ്ങനെയാണ് അന്വയം വരിക? അഹം സർവവേദാന്ത സിദ്ധാന്ത ഗോചരം അഗോചരം പരമാനന്ദം സദ്ഗുരും തം ഗോവിന്ദം പ്രണതഃ അസ്മി. ഞാൻ നമസ്കരിച്ചിരിക്കുന്നവനാകുന്നു. ആരെ നമസ്കരിക്കുന്നു നീ? ആ ഗോവിന്ദനെ. ആ ഗോവിന്ദൻ എന്ന് വെച്ചാൽ അർത്ഥം രണ്ട് പദങ്ങളാണ്. ഗോ ഗൗ ശബ്ദവും വിന്ദതി എന്ന് പറയുന്ന ശബ്ദവും ക്രിയയും കൂടെ ചേർന്നാണ് ഗോവിന്ദ. എന്താണ് ഗോവിന്ദൻ? ഗൗ ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗൗ ശബ്ദത്തിന് പശു എന്നർത്ഥമുണ്ട്. പശു എന്ന് വെച്ചാൽ കൗ, ഗോഷ് ഗൗഹു. പക്ഷെ പശു അഥവാ എന്താ പറയാ, മാട് അല്ലേ, പശു എന്നർത്ഥമുണ്ട്. പിന്നെ ഗൗ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. ഗൗ ശബ്ദത്തിന് ഭൂമി എന്നർത്ഥമുണ്ട്. ഗൗ ശബ്ദത്തിന് ശാസ്ത്രം, വേദാന്തം, വേദം എന്നർത്ഥമുണ്ട്. അപ്പോ ഇങ്ങനെ പല അർത്ഥങ്ങളും ഉള്ള ശബ്ദമാണ് ഗോ. അപ്പോ ഗോവിന്ദൻ എന്നുള്ളതിന്റെ ഒരു അർത്ഥം എന്താണ്? ഗാം വിന്ദതി ഇതി ഗോവിന്ദ. ഗാം വിന്ദതി എന്ന് വെച്ചാല് ആരാണോ ഗോവിനെ പാലിക്കുന്നത്, ഗോക്കളെ പാലിക്കുന്നവൻ ഗോവിന്ദൻ. ഏത് ഗോക്കളെ? പശുക്കളെയാകാം, ഭൂമിയെയാകാം, ഇന്ദ്രിയങ്ങളെയാകാം, വേദങ്ങളെയാകാം. ഇവയെല്ലാം പാലിക്കുന്നവനെയാണ് ഗോവിന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരർത്ഥം ഗാം വിന്ദതി, ഗോക്കളെ പാലിക്കുന്നവൻ പറയാണ്. രണ്ടാമത്തെ അർത്ഥം ഗോഭിഹി വേദാന്തവാക്യൈഹി വിദ്യതേ ലഭ്യതേ ഇതി ച. അപ്പൊ ഒന്ന്, ആരാണോ ഗോക്കളെ പാലിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം പറയാണ് ഗോഭിഹി വിദ്യതേ ലഭ്യതേ ഇതി, ഗോക്കളെ കൊണ്ട് നേടാൻ സാധിക്കുന്നവൻ, ഗോക്കളെ കൊണ്ട് ലഭിക്കുന്നവൻ. എന്താ ഗോക്കള്? ഗോപിഹി വേദാന്തവാക്യൈഹി. ഗോഭിഹി വേദാന്തവാക്യൈഹി വിദ്യതേ ലഭ്യതേ ഇതി ഗോവിന്ദഹ. ഗോവിന്ദൻ ചില ഗോക്കളെ കൊണ്ട് വേദാന്തവാക്യങ്ങളെ കൊണ്ട് നേടേണ്ടവൻ അറിയേണ്ടവൻ ഇത്. അപ്പോ ഒരു വിധത്തിലെ ഗോക്കളെ പാലിക്കുന്നവനും ഗോവിന്ദനാണ്, ഗോക്കളെ കൊണ്ട് നേടേണ്ടവനും ഗോക്കളെ കൊണ്ട് അറിയേണ്ടവനും ഗോവിന്ദൻ. ആരാണ് ഈ ഗോവിന്ദൻ? പറയാണ്, ആ സദ്ഗുരും. ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവാണ് ഗോവിന്ദ ഭഗവത്പാദ അല്ലേ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രം അധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യം അധാസ്യ പത്മപാദം ച ഹസ്താമലകം ച. അങ്ങനെയാണ് നമ്മുടെ ഗുരുപരമ്പര വരുന്നത്. അപ്പോ സാക്ഷാൽ ഗൗഡപാദാചാര്യ സ്വാമികളുടെ ശിഷ്യനാണ് ഗോവിന്ദ ഭഗവത്പാദർ. ഈ ഗോവിന്ദ ഭഗവത്പാദരുടെ ശിഷ്യനാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ. അപ്പോ ഈ ഗോവിന്ദം, ഗോവിന്ദനാരാണ്? സദ്ഗുരും ഗോവിന്ദം. ഗോവിന്ദ ഭഗവത്പാദരെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോ ഒരർത്ഥത്തില് ഈ ഗോവിന്ദനാരാണ്? സദ്ഗുരുവാണ്, അദ്ദേഹത്തിന്റെ ദീക്ഷാഗുരുവാണ്. പറയാണ്, പരിപക്വമലായേതാൻ ഉത്സാദനഹേതുശക്തിപാദേന യോജയതി പരി പരേതത്വേ സാ ദീക്ഷാചാര്യ. അല്ലേ, ആരാണോ തയ്യാറായിരിക്കുന്ന ശിഷ്യന്, ശക്തിപാദം കൊണ്ട് തൻ്റെ ആത്മീയ ശക്തിയെ പ്രദാനം ചെയ്തുകൊണ്ട് പരേതത്വേ യോജയതി, പരമമായ തത്വത്തിൽ യോജിപ്പിക്കുന്നത് അവനെയാണ് ദീക്ഷാഗുരു എന്ന് പറയാം. അപ്പോ അങ്ങനെയുള്ള ആളാണ് ദീക്ഷാഗുരു. ശ്രീ ശങ്കര ഭഗവത്പാദ സ്വാമികളുടെ ദീക്ഷാഗുരുവാണ് പരമാദരണീയനായ ശ്രീ ഗോവിന്ദ ഭഗവത്പാദ സ്വാമികൾ. തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മുടെ ഗുരുവിനെ സ്മരിച്ചിട്ടേ തുടങ്ങാവുള്ളൂ. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ, നമ്മൾ ഈ പറയുന്നത് മുഴുവൻ നമ്മുടെ കഴിവൊന്നുമല്ല, പിന്നെയോ ഗുരുവിന്റെ അനുഗ്രഹമാണ് എന്ന് എപ്പോഴും ഓർക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, അത് നല്ല അല്ലേ, നല്ല എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, എന്ത് അത് വാചികമാകട്ടെ കായികമാകട്ടെ മാനസികമാകട്ടെ, ആദ്യം ചെയ്യണം ശ്രീ ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കണം. എന്തുകൊണ്ട്? ആ ശ്രീ ഗുരു നൽകിയതേ നമുക്കുള്ളൂ, അല്ലാതെ നമ്മളൊന്നും നമ്മുടെ കണ്ടുപിടുത്തമോ നമ്മുടെ മഹാത്മ്യമോ ഒന്നുമല്ല. ഈ അറിവുണ്ടാകുമ്പോൾ നമുക്ക് എളിമയുണ്ടാകും, അഹങ്കാരം വരാതിരിക്കും മനസ്സിലെ. മനസ്സിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാലോ പിന്നെ എല്ലാം നശിച്ചു അല്ലേ. ഒരിക്കലും മനസ്സിൽ അഹങ്കാരം ഉണ്ടാകാതിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുമ്പോഴും ആദ്യം ശ്രീ ഗുരുവിനെ നമസ്കരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലേ, നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, അവരുടെ ആ ഗുരുവിന്റെ കടാക്ഷം, അവരുടെ അനുഗ്രഹം മാത്രമാണ് നമ്മളെന്ന് മനസ്സിലാവുമ്പോഴ് നമ്മുടെ മനസ്സ് അഹങ്കാര വിനിർമുക്തമായിട്ട് തീരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഗുരുവിനെ നമസ്കരിക്കണം. പിന്നെ പറയാണ്, ഗുരുവിനെ നമസ്കരിക്കുന്നത് നമ്മുടെ അഹങ്കാരം ഇല്ലാണ്ടാവാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ സോഴ്സ് അല്ലേ. ആ എവിടെ നിന്നാണോ ഈ ശക്തി, എവിടെ നിന്നാണോ ഈ അറിവ്, എവിടെ നിന്നാണോ ഈ ബോധം ഉദ്ഭവിക്കുന്നത്, ആ ഉദ്ഭവസ്ഥാനവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നത് ആരാ? ഗുരുവാണ്. നോക്കൂ, ഇപ്പോ ഇവിടെ ഈ ഫാൻ കറങ്ങണു, ഈ ലൈറ്റ് കത്തണു അല്ലേ, അത് വൈദ്യുതി മൂലമാണ്. പക്ഷെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എത്രയോ ദൂരെയുള്ള ഏതോ ഒരു പവർ സ്റ്റേഷനിലാണ് അല്ലേ. ആ പവർ സ്റ്റേഷനും ഈ ഈ ഫാനുമായിട്ട് ഈ ലൈറ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്, അതൊരു കണക്ഷൻ ഉണ്ട് ഇല്ലേ. ആ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രവർത്തിക്കില്ല. അപ്പോ ആ പവർ സ്റ്റേഷനും ഈ ഫാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ്? ആ കണക്ഷനാണ് അല്ല, ആ സർക്യൂട്ടാണ്. ആ സർക്യൂട്ടാണ് നമ്മുടെ ഗുരുപരമ്പര നമ്മൾ ആ സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഗുരുപരമ്പരയിലൂടെയാണ്. എപ്പോഴാണോ നമ്മൾ ആ ഗുരുപരമ്പരയുമായിട്ട് ഒന്നായി തീരുന്നത്, അപ്പോഴോ ആ സദാശിവനിൽ നിന്ന് തുടങ്ങിയ ആ ജ്ഞാനത്തിന്റെ പ്രവാഹം നമ്മിലൂടെ ആവിഷ്കൃതമാകുന്നു. കണക്റ്റഡ് ആയില്ലെങ്കിലോ ഒന്നുമല്ല അല്ലേ. എത്ര മനോഹരമായ ഫാനാകട്ടെ, എത്ര കോടി ലക്ഷത്തിന്റെ ഫാനാകട്ടെ, സ്വർണം കൊണ്ടുള്ള ഫാനാകട്ടെ, പക്ഷെ ഇത് ആ സോഴ്സുമായിട്ട് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മളും എന്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഗുരുവിനെ നമസ്കരിക്കണം. എന്തുകൊണ്ട്? ഗുരുവാണ് നമ്മളെ സോഴ്സുമായി കണക്ട് ചെയ്യുന്നത്. ഈശ്വരനുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന നമ്മളുടെ കണക്ഷനാണ് ആര്? ഗുരു. അപ്പൊ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് വേണം അല്ല. അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ലാതിരിക്കാൻ. രണ്ട്, ഈശ്വരനുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന പരമമായ സ്രോതസ്സാകയാൽ. ഇനി മൂന്ന്, ആത്മബുദ്ധിപ്രകാശം. ഗുരു ആരാണ്? ഗുരു നമ്മളുടെ നമ്മളുടെ ബുദ്ധിയെ, നമ്മുടെ ആത്മചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നവനാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ ഈ പദങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഈ ആശയങ്ങൾ എവിടെ നിന്ന് വരുന്നു, എവിടുന്നാ വരുന്നത്? അത് നമ്മളുടെ അന്തക്കരണത്തിൽ നിന്നാണ് അല്ലെ, നമ്മുടെ സ്മൃതിയിൽ നിന്നാണ്, നമ്മുടെ ബുദ്ധിയിൽ നിന്നാണ്. ഈ സ്മൃതിയെ, ഈ ബുദ്ധിയെ, ഈ അന്തക്കരണത്തെ പ്രചോദിപ്പിക്കുന്ന പരമമായിരിക്കുന്ന ഈശ്വരനാണ് ഗുരു. നമ്മൾ ഗുരുവിനെ നമസ്കരിച്ച് അല്ലേ, അതുകൊണ്ടാണ് ഈ പീഠം, ഈ പീഠത്തിലിരിക്കുമ്പോൾ എന്താ പറയുക, ഇത് വ്യാസപീഠമാണ് അല്ലേ. ഇവിടെ ഇരിക്കുമ്പോഴ് നമ്മള് ഒരു വ്യക്തിയല്ല, എക്സോ വയ്യോ ഇസഡോ അല്ല, പിന്നെയോ സക്ഷാൽ വേദവ്യാസനാണെന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പൊ നമ്മൾ നമസ്കരിക്കുന്നത് ഒരു വ്യക്തിയല്ല, പിന്നെയോ ഒരു പരമ്പരയാണ്. അതാവണമെങ്കിൽ ആദ്യം തീരണം നമ്മള് നമ്മുടെ കൊച്ചു ഈഗോ, നമ്മുടെ കൊച്ചു അഹങ്കാരത്തെ താഴെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ആസനത്തിലിരിക്കാൻ. ഈ ആസനത്തിലിരിക്കുമ്പോ ഗുരുവിനെ ചിന്തിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണു, നമ്മളെ മറക്കണു, നമ്മളിലൂടെ ഗുരു സംസാരിച്ചു തുടങ്ങുന്നു. പിന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എക്സ് ഓർ വൈ ഓർ റിസൾട്ട് അല്ല, സക്ഷാൽ വേദവ്യാസൻ നമ്മുടെ പരമഗുരുവായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്യുന്നു, സംസാരിച്ചു തുടങ്ങുന്നു. അങ്ങനെ സംസാരിച്ചു തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കൊച്ചു ഈഗോയെ, നമ്മുടെ കൊച്ചഹത്തെ സമർപ്പിക്കണം. ആ കൊച്ചഹത്തിന്റെ സമർപ്പണവും ആ വലിയ അഹവുമായി ഒന്നായി തീരലുമാണ് ഗുരുസ്മരണം. അതിനുവേണ്ടിയാണ് എപ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഗുരുവിനെ സ്മരിച്ച്, ഗുരുവിനെ നമസ്കരിച്ച്, ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോ ആരെയാണ് നമസ്കരിക്കുന്നത്? ഗോവിന്ദം സദ്ഗുരും പ്രണതഹ അസ്മി. ഞാൻ ആ ഗോവിന്ദനെ, എങ്ങനെയാ, എന്താണ് ഗോവിന്ദന്റെ രൂപം, പരമഗുരുവിന്റെ രൂപം? പറയാണ് ആനന്ദം, പരമാനന്ദം അല്ലേ. ഈ ലോകത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നതായ സുഖങ്ങൾ, ഈ സുഖങ്ങൾ, ലൗകികമായ സുഖങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്, പ്രാപിക്കാൻ കഷ്ടമാണ്. ഏത് വിധത്തിലുള്ള ലൗകിക സുഖവും നോക്കൂ, പ്രാപിക്കാൻ കഷ്ടമാണ്, അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഷ്ടമാണ്. നമുക്ക് കിട്ടിയ ശേഷം ഇല്ലാതായാൽ പരമ കഷ്ടമാണ്. പിന്നെയോ ആ കിട്ടുന്ന ആനന്ദം, ലൗകികമായ സുഖം പ്രാപിക്കാൻ വിഷമം, പ്രാപിച്ചാൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ വിഷമം, ഇതെങ്ങാനും ഇല്ലാണ്ടായാൽ അതിലും വലിയ വിഷമം. പിന്നെ ഈ സുഖം എന്ത് ചെയ്യുന്നു, നമ്മളെ, ലൗകികമായ സുഖം നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും പ്രപഞ്ചത്തിനും അടിമയാക്കുന്നു അല്ലേ. നമുക്കൊരു സുഖം ലോകത്തിന് കിട്ടി തുടങ്ങുമ്പോ നമ്മൾ വീണ്ടും വീണ്ടും ആ സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങണു, പതുക്കെ പതുക്കെ ആ സുഖങ്ങളുടെ അടിമയായിത്തീരുന്നു നമ്മൾ. കിട്ടാൻ വിഷമം, നിലനിർത്താൻ വിഷമം, നഷ്ടപ്പെട്ടാൽ വിഷമം, പിന്നെ ഇതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വിഷമം. ഇനി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ അടിമയാക്കി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് ലോകത്തിലെ സുഖം. പക്ഷേ ആത്മസുഖമോ, അത് നമ്മുടെ സ്വരൂപമായതുകൊണ്ട് എന്നും നമ്മോടൊപ്പം ഉള്ളതാണ്. ഒരിക്കലും നശിക്കാതെ എന്നും നമ്മോടൊപ്പം നമ്മുടെ സ്വഭാവമായിട്ടുള്ളതാണ് എന്ത്? ഈ ആത്മസുഖം. അതാണ് പരമ ആനന്ദം. പരമമായിരിക്കുന്ന ആസമന്താത്മന്ദതി എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ ആനന്ദിപ്പിക്കുന്നത്. അത് പോയത് ഒന്നിനെയും ആശ്രയിച്ചിട്ടുള്ളതല്ല, ഒരു വിഷയത്തെയും ആശ്രയിക്കാതെ നമുക്ക് പരമമായിരിക്കുന്ന സ്വരൂപ അനുഭവമാണ് ആനന്ദം. എപ്പോഴും മനസ്സിലാക്കണം, ഈ പരമാനന്ദം ആനന്ദം എന്നൊക്കെ പറയുമ്പോഴേ അതൊരു വിഷയത്തിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള സുഖമല്ല, പിന്നെയോ സ്വസ്വരൂപാനുഭൂതിയാണ്. അപ്പൊ ആരാണ് നമ്മുടെ ഗുരു? ഈ സ്വസ്വരൂപാനുഭൂതിയാണ് ഗുരു. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗോവിന്ദം സദ്ഗുരും പ്രണതഹാസ്മി. പിന്നെ ഗുരു ആരാണ്? സർവവേദാന്ത സിദ്ധാന്ത ഗോചരമാണ്. സർവവേദാന്ത സിദ്ധാന്തങ്ങളാലും അറിയപ്പെടുന്നവനാണ്. ശ്രദ്ധിക്കണം പദം, സർവവേദാന്ത സിദ്ധാന്തങ്ങൾ. സർവവേദാന്തങ്ങളിലും വേദാനാമന്തഃ സാരഭൂത അർത്ഥ, വേദാന്തം ചെന്നാൽ ഉപനിഷത് പ്രമാണം, വാക്ക് ഉപനിഷത്തിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. സർവവേദാന്തം ചലോ എല്ലാ ഉപനിഷത്തുക്കളുടെയും സിദ്ധാന്തം. ആ സർവ ഉപനിഷത്തുക്കളുടെയും സിദ്ധാന്തത്തെ ഗോചരമാക്കി തരുന്നവനാണ് ഗുരു. എന്താ ഗോചരം ചർത്ഥം? ആ ഗൗഹു ചൈന്ദ്രിയം എന്നർത്ഥം. ഗൗഹു ചരതി ഇതി ഗോചര, പശു നടക്കുന്നത് എന്നാണ് അർത്ഥം. പശുക്കൾക്ക് നടക്കാൻ സാധിക്കുന്നതിനെയാണ് ഗോചരം എന്ന് പറയാം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഗൗ എന്നുള്ള ശബ്ദത്തിന് ഇന്ദ്രിയം എന്നും അർത്ഥമുണ്ട്. അപ്പോ ഗോചരം ചലോ ഇന്ദ്രിയവേദ്യം. എന്തിന്ദ്രിയവേദ്യം? അന്തരിന്ദ്രിയവേദ്യം അല്ലേ. ഈ സർവവേദാന്ത സിദ്ധാന്തത്തെ കാണാനോ കേൾക്കാനോ അല്ല, പക്ഷെയോ സർവവേദാന്ത സിദ്ധാന്തം എങ്ങനെയാ അറിയേണ്ടത്? നമ്മുടെ അന്ധകരണത്താൽ, ബുദ്ധിയാൽ. അപ്പോ നമ്മുടെ ബുദ്ധിക്ക് സർവവേദാന്ത സിദ്ധാന്തങ്ങളെയും വെളിപ്പെടുത്തി തരുന്നവനാണ് ഗുരു. സർവവിദ വേദാന്തങ്ങളെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ്. അതേസമയം അഗോചരം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ഗുരുവിന്റെ മഹാത്മ്യത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല, അഗോചരമാണ്. അഗോചരം ചില ആ ഇന്ദ്രിയ മനോ മനസ്സുകൾക്ക് ബുദ്ധികൾക്ക് വിഷയത്തിൽ പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത, എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തതാണ് എന്ത്? ഈ സർവവേദാന്ത സിദ്ധ ഈ ഗുരുതത്വം. അഗോചരം ചില ഗോചരമല്ലാത്തത്, ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത് ഗുരുവിന്റെ തത്വം, ഗുരുവിന്റെ മഹാത്മ്യം, ഗുരുവിന്റെ കാരുണ്യം ഇന്ദ്രിയങ്ങൾക്ക് പോലും മനസ്സിനൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സദ്ഗുരുവിനെ പ്രണതഹ അസ്മി ഈശ്വര അല്ലെ അടുത്ത്. അപ്പൊ അത് ഗുരുവായി. അടുത്ത ആരാണ്? ഈശ്വര. ഗോവിന്ദൻ ചാനാരാണ്? കൃഷ്ണൻ അല്ലേ. ഗോവിന്ദൻ എന്നുള്ള കൃഷ്ണന്റെ ഒരു പര്യായമാണ്. അപ്പോ ആദ്യം ഗുരുവിനെ നമസ്കരിച്ചു, അടുത്തത് ഈശ്വരൻ, ഇഷ്ടദേവത. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളുടെ ഇഷ്ടദേവത ആരാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശൈവ സ്തോത്രങ്ങൾ എഴുതുമ്പോൾ നമുക്ക് തോന്നും ശിവൻ തന്നെയാണ് ഇഷ്ടദേവത. അദ്ദേഹം ദേവീ സ്തോത്രങ്ങൾ എഴുതുമ്പോൾ അയ്യോ ഏത് ദേവീ ഭക്തനാണ് ഭഗവാൻ തോന്നും. വിഷ്ണു സ്തോത്രങ്ങൾ എഴുതുമ്പോഴോ അല്ലേ വിഷ്ണു തന്നെയാണ് തോന്നും. സത്യത്തിലെ ശങ്കരാചാര്യസ്വാമികൾക്ക് ഇവരെല്ലാം ഇഷ്ടദേവതകളാണ്. എന്തുകൊണ്ട്? ശങ്കരാചാര്യസ്വാമികൾ ആത്മോപാസകനാണ്. അപ്പോ ദേവിയാകട്ടെ, ശിവനാകട്ടെ, വിഷ്ണു ആകട്ടെ, സുബ്രഹ്മണ്യനാകട്ടെ, ഗണേശനാകട്ടെ, ഇതെല്ലാം ഒരേ ആത്മാവിന്റെ ഒരേ ബ്രഹ്മത്തിന്റെ വിവിധ മുഖങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ ഏത് രൂപത്തിൽ കാണുമ്പോഴും ശങ്കരാചാര്യ സ്വാമികൾ ആരെയാ കാണുന്നത്? പരമാനന്ദ രൂപനായ ബ്രഹ്മത്തെയാണ്, സ്വസ്വരൂപത്തെയാണ്. ഗോവിന്ദം പരമാനന്ദം, അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ടുള്ള കൃതിയാണ്. നമ്മൾ പഠിക്കാൻ പറ്റും ഗോവിന്ദാഷ്ടകം എന്ന് പറഞ്ഞിട്ട്. പരമാനന്ദം, ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഗോവിന്ദൻ, അത് തന്നെയാണ് പരമാത്മാവ്. പക്ഷേ ശങ്കരാചാര്യ സ്വാമികളുടെ അമ്മയുടെ ഇഷ്ടദേവത, ഇവൻ അദ്ദേഹത്തിന്റെ കുലദേവത കൃഷ്ണനാണെന്നാണ് പറയുന്നത്. നമ്മൾ കാലടി പോയപ്പോ കണ്ടില്ലേ, തൊട്ടപ്പുറത്തുള്ള ആ ശ്രീകൃഷ്ണൻ അതാണ് ഭഗവാന്റെ കുലദേവത, ഭഗവാന്റെ കുലദേവത. ഇത് ഭഗവാന്റെ അമ്മയുടെ കുലദേവതയാണ് എന്ന് പറയുന്നു. എന്തായാലും ഗോവിന്ദം, ആരാണ് ഗോവിന്ദൻ? ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലേ. പാർത്ഥം അത് തന്നെ, ഗാംവിന്ദ ദീതി ഗോവിന്ദ, ഗോക്കളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നവൻ. പിന്നെ ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഭൂമിയുടെയും വേദത്തിന്റെയും പിന്നെ അങ്ങനെ സാത്വികമായ സകലതിന്റെയും രക്ഷകൻ, അതാണ് ഗോവിന്ദൻ. തം ഗോവിന്ദം അല്ലേ. ഹേ, അത് പക്ഷെ ഗുരുവാവോ, സദ്ഗുരുവാവോ ഗോവിന്ദൻ? പിന്നെ ഗുരു അല്ലാതെ, ഭഗവാൻ അല്ലാതെ വേറെ ആരാ നമുക്ക് ഗുരു അല്ലേ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗീതയിലൊക്കെ നമ്മൾ ചെല്ലും അല്ലേ, വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം ജഗദ്ഗുരും. ഈ ജഗത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ ഗുരുവായവനാണ് ആര്? കൃഷ്ണൻ. അപ്പോ സദ്ഗുരും ഗോവിന്ദം, സദ്ഗുരുവായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമിയെ, ഇഷ്ടദേവതയായ ഭഗവാനെ, പരമാനന്ദം ആനന്ദസ്വരൂപനായ അഗോചരം ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ സാധിക്കാത്തവനായ സർവവേദാന്ത സിദ്ധാന്ത ഗോചരം സർവവേദങ്ങളെ കൊണ്ടും അറിയുന്നവനായ, അറിയേണ്ടവനായ, ശാസ്ത്രങ്ങളെ കൊണ്ട് അറിയേണ്ടവനായ ഈശ്വരൻ, ആ ഈശ്വരനായിരിക്കുന്ന ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പോ ഒന്നാമതായിട്ട് ഗുരു, രണ്ടാമതായിട്ട് ഈശ്വരൻ, ഇനി മൂന്നാമതായിട്ട് ആരാണ് ഗോവിന്ദൻ? ഗോവിന്ദോ നാമ പരമാത്മ. ഗോവിന്ദൻ ഈശ്വരനാണ്, ഗോവിന്ദൻ പരമാത്മാവാണ് അല്ലേ. ആ സർവവേദാന്തങ്ങളാലും അറിയപ്പെടേണ്ടവനും സർവവേദാന്തങ്ങളുടെയും സാരമായിരിക്കുന്നതിനും ഗോക്കൾക്ക് വേദങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നവനുമായ സാക്ഷാൽ പരമാത്മാവ്. ആ പരമാത്മാവ് ആരാണ്? ഗോവിന്ദനാണ്. എന്ത് രൂപനാണ്? ജഗദ്ഗുരുവാണ്. ഈ ലോകത്തിനു മുഴുവൻ ഗുരുവാണ് ഭഗവാൻ. പിന്നെ ഭഗവാൻ ചില പരമാത്മാവ് അല്ലേ. ആ പരമാത്മാവിന് രൂപം എന്താണ്? പരമാത്മാവ് പരമാനന്ദ സ്വരൂപനാണ്, അഗോചരനാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ സാധിക്കാത്തവനാണ്. അതേസമയം സർവവേദാന്ത സിദ്ധാന്ത ഗോചരനാണ്, സർവവേദാന്ത സിദ്ധാന്തങ്ങളെ കൊണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നവനാണ് ആര്? പരമാത്മാവ്. പറയും സർവേ വേദാ യത്പദമാമനന്ദി അല്ലേ. തം ത്വേവ ഉപനിഷദം പുരുഷം പ്രഖ്യാമി. ഉപനിഷദം ഔപനിഷദം പുരുഷം, ചലോ ഉപനിഷത്തുക്കളിൽ പ്രതിപാദ്യനായിരിക്കുന്ന പുരുഷൻ ആരാ? പരമാത്മാവ്. സർവവേദാന്ത സർവേ വേദായത് പദമാമനന്തി, എല്ലാ വേദങ്ങളും യാതൊരു പദത്തെയാണോ ആമനന്തി സൂചിപ്പിക്കുന്നത്, പാടുന്നത്. അങ്ങനെയുള്ള സർവവേദാന്ത സിദ്ധാന്ത ഗോചരം, അതേസമയം തത്ര വാഗച്ചരിന മനോ നോ ന വിജാനീമോ അല്ലേ. ആ അപ്പോ ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും പ്രവേശിക്കാൻ സാധിക്കാത്തവനും പരമാനന്ദരൂപനും സദ്ഗുരുവുമായിരിക്കുന്ന പരമാത്മാവിനെ, അഹം പ്രണത അസ്മി, ഞാൻ പ്രണമിക്കുന്നവൻ ആകുന്നു. അപ്പോ അങ്ങനെ ഈ മംഗളാചരണത്തിലൂടെ ആ സാക്ഷാൽ ഗുരുവിനെ, സ്വന്തം ഗുരുവിനെ, സ്വന്തം ഇഷ്ടദേവതയെ, പരമാത്മാവിനെ. അല്ലേ, ഈ മൂന്ന് ഭാവങ്ങളിലും ശങ്കരാചാര്യ സ്വാമികൾ നമസ്കരിച്ചു. ഈശ്വരോ ഗുരുഹു ആത്മാ ഇതി. ഈ മൂന്ന് തലങ്ങളിലും ഗുരുവിനെ, അല്ലെ, സത്വത്തെ നമസ്കരിച്ച ശേഷം ഭഗവാൻ എന്ത് ചെയ്യാണ്? തന്റെ ഗ്രന്ഥത്തെ ആരംഭിക്കുകയാണ്. നമുക്ക് അല്ലെ പലപ്പോഴും പല പല ഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്യും, ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അനുബന്ധ ചതുഷ്ടയൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ഗ്രന്ഥമല്ല, വളരെ വിസ്തരിച്ചിട്ടുള്ള ഗ്രന്ഥ. എങ്കിലും ഇനി അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. എന്തുകൊണ്ട്? ഈ ഈ ഗ്രന്ഥത്തിന്റെ, ഇനി പറയാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിന്റെ രത്ന ചുരുക്കമാണ് അടുത്ത ശ്ലോകം. ഗ്രന്ഥത്തിന്റെ സാരമാണ് ഇനി പറയാൻ പോകുന്ന 1600 ശ്ലോകങ്ങളെ കൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ടോ ആ പറയുന്നതിന്റെ മുഴുവനും സാരം, രത്ന ചുരുക്കമാണ് അടുത്ത ശ്ലോകം. മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പടികളാണ്, നമ്മൾ ഓരോരുത്തർ അധ്യാത്മ ജീവിതത്തിന്റെ 9 പടികൾ, ആത്മീയ വികാസത്തിന്റെ, ആത്മാനുഭവത്തിന്റെ, ഒരു ജീവന്റെ വികാസത്തിന്റെ 9 പടികളെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അടുത്ത മന്ത്രം, അടുത്ത ശ്ലോകം കൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
ജന്തുനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത. തസ്മാത് വൈദിക ധർമ്മ മാർഗ പരത. വിദ്വത്വമസ്മാത് പരം. ആത്മാനാത്മവിവേചനം സ്വനുഭവോ. ബ്രഹ്മാത്മനാ സംസ്ഥിതിഃ. മുക്തിർനോ ശതകോടി ജന്മ സുകൃതൈഃ. പുണ്യൈർവിനാ ലഭ്യതേ. ജന്തുനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത. തസ്മാത് വൈദിക ധർമ്മ മാർഗ പരത. വിദ്വത്വമസ്മാത് പരം. ആത്മാനാത്മവിവേചനം സ്വനുഭവോ. ബ്രഹ്മാത്മനാ സംസ്ഥിതിഃ. മുക്തിർനോ ശതകോടി ജന്മ സുഹൃതൈ. പുണ്യൈർവിനാ ലഭ്യതേ.
ശരിക്കും മനുസ്മൃതിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. മനുസ്മൃതികാരൻ പറയാണ്,
ഭൂതാനാം പ്രാണിനാ ശ്രേഷ്ഠാഃ പ്രാണിനാം ബുദ്ധിജീവിനഃ ബുദ്ധിമസ്തു നരാ ശ്രേഷ്ഠാ നരേഷു ബ്രാഹ്മണാ സ്മൃതാഃ ബ്രാഹ്മണേഷു ച വിദ്വാംസഃ വിദ്വത്സു കൃതബുദ്ധിദാഃ കൃതബുദ്ധിഷു കർത്താരഃ കർത്തൃഷു ബ്രഹ്മവേദിനഃ.
ഈ മനു ലോകത്തിലെ ജീവജാലങ്ങളെ തിരിക്കുകയാണ്. പറയാണ്, ഭൂതാനാം, ഈ ലോകത്തിലെ പല വിധത്തിലുള്ള ജീവജാ പലതരത്തിലെ വസ്തുക്കളുണ്ട്, അതിൽ പ്രാണിനഹ ശ്രേഷ്ഠ, പ്രാണനുള്ളവർ. ഇപ്പൊ ഈ ലോകത്തിലെ രണ്ട് വിധത്തിലുണ്ട്, ജഡവും ചേതനവും, അല്ലേ, ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ജീവനില്ലാത്തവയെ അപേക്ഷിച്ച് ജീവനുള്ളവ ശ്രേഷ്ഠങ്ങളാണ്. ഈ ലോകത്ത് ഒരുപാട് ജീവനുള്ളവയുണ്ട്, അവയില് ബുദ്ധിജീവിന, അല്ലെ, അമീബയും ജീവിയാണ്, ഒരു ബാക്ടീരിയയും ജീവിയാണ്, അല്ലെ, എല്ലാം ജീവജാലങ്ങളാണ്. പക്ഷെ അതിൽ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കുന്നതാ പരിണതം, അല്ലെ, ഈ തലച്ചോറ് എന്ന് പറയുന്ന ഒരു അവയവം ഉണ്ടാവുകയും ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ജീവികൾ, അവ സാമാന്യമായിട്ടുള്ള ജീവികളെക്കാൾ ശ്രേഷ്ഠരാണ്. ആ ബുദ്ധിമാന്മാരായിട്ടുള്ള ജീവന്മാരിൽ നരന്മാർ ശ്രേഷ്ഠന്മാരാണ്, മനുഷ്യർ ശ്രേഷ്ഠരാണ്. ആ മനുഷ്യന്മാരിൽ ബ്രാഹ്മണർ ശ്രേഷ്ഠരാണ്. ഈ ബ്രാഹ്മണന്മാരിലും വിദ്വാൻമാർ, അറിവുള്ളവർ ശ്രേഷ്ഠരാണ്. ആ അറിവുള്ളവരിലും കൃതബുദ്ധയ, അല്ലെ, ജീവിതത്തെ വേണ്ടവണ്ണം ആലോചിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ ശ്രേഷ്ഠരാണ്. ആ കൃതിബുദ്ധികളിൽ തന്നെ ആ ആലോചിച്ചറിഞ്ഞതിനെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവർ ശ്രേഷ്ഠരാണ്. അവരിൽ ബ്രഹ്മവേദിന, ബ്രഹ്മത്തെ അറിഞ്ഞവർ ശ്രേഷ്ഠരാണ്. അപ്പോ ഈ ലോകത്തിലെ സമസ്ത പ്രപഞ്ചത്തിലും ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ബ്രഹ്മവേദിയാണ്, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ഇങ്ങനെ മനുസ്മൃതിയിലെ ഒരു ശ്ലോകമുണ്ട്. ഒരുപക്ഷെ ആ ശ്ലോകത്തെ അവലംബമാക്കിക്കൊണ്ട് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു ഭഗവാൻ ശങ്കരാചാര്യസ്വാമികള് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ കാര്യത്തെ അവതരിപ്പിക്കുക. നമുക്ക് ആദ്യമായിട്ട് സാമാന്യമായ അർത്ഥം കണ്ടുപോവാം, എന്നിട്ട് അതിന്റെ വിശേഷാർത്ഥത്തെ ചിന്തിക്കാം. പറയാണ്, ഈ പ്രപഞ്ചത്തിൽ ആദ്യം നമുക്ക് അർത്ഥം നോക്കാം. ജന്തുവിനാം നരജന്മ ദുർലഭം. ജന്തുക്കളിൽ എത്രയോ ജീവജാലങ്ങൾ ഉള്ളതിൽ 84 ലക്ഷം ജീവജാല ലക്ഷം തരം 84 ലക്ഷം യോനികൾ ഉണ്ട് എന്നാണ്. യോനിച്ച് എന്നർത്ഥം സ്പീഷീസ്. നമ്മുടെ ഭാരതീയമായ കണക്ക് പ്രകാരം 84 ലാക്ക് സ്പീഷീസ് ഉണ്ടെന്നാണ്. അത് ഭൂമിയിൽ മാത്രമല്ല 14 ലോകങ്ങളിൽ. 14 ലോകങ്ങളിലായി 84 ലക്ഷം സ്പീഷീസ് ജീവജാലങ്ങളുണ്ട് എന്ന് നമ്മുടെ ശാസ്ത്രം കണക്കാക്കുന്നു. അങ്ങനെ ജന്തുക്കളിൽ നരജന്മ ദുർലഭം, മനുഷ്യനായി പിറക്കുക എന്നത് വളരെ ദുർലഭം. പറയാണ്, അതഹ പുംസ്തു. മനുഷ്യനായി ജനിച്ചു, പക്ഷേ മനുഷ്യന്മാരിൽ 3 തരങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പുരുഷൻ, സ്ത്രീ, നപുംസകർ. അതില് പുരുഷനായിട്ട് ജനിക്കുക, അത് വലിയ കാര്യമാണ്. ഇനി പുരുഷന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്, എത്രയോ പുരുഷന്മാരായ മനുഷ്യരുണ്ട്. അവരിൽ വിപ്രത, ബ്രാഹ്മണ്യമുണ്ടാവുക, അത് വലിയ ഭാഗ്യമാണ്. നോക്കൂ, കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അല്ലെ, 84 ലക്ഷം യോനികൾ, അതിൽ നിന്ന് മനുഷ്യയോനി. ആ മനുഷ്യയോനിയിൽ തന്നെ പകുതി പുരുഷനും പകുതി സ്ത്രീയുമാണ്. ശരിക്കും കേരളത്തിലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്, അല്ലേ, കുറഞ്ഞു. ഇനി അതിലും വിപ്രത, ബ്രാഹ്മണ്യം, അത് വളരെ കുറഞ്ഞു. ഇനി ബ്രാഹ്മണ്യമുള്ളവര് പലരും ഉണ്ടാവാം, പക്ഷേ വൈദിക ധർമ്മ മാർഗപരത, ബ്രാഹ്മണനായി ജനിച്ചു എന്നുള്ള കാര്യമില്ല. എന്ത് ചെയ്യണം? വൈദിക ധർമ്മ മാർഗപരതയുണ്ടാകണം. വൈദിക ധർമ്മത്തെ അനുസരിക്കാനുള്ള മനോവൃത്തി ഉണ്ടാകണം, വേദധർമ്മത്തെ വേണ്ടവണ്ണം അനുശീലിക്കാൻ, അല്ലേ. പലപ്പോഴും ആ വംശമാണ് ഏറ്റവും കൂടുതൽ ആ വൈദിക ധർമ്മത്തെ എതിർത്തതും വൈദിക ധർമ്മത്തെ അനുശീലിച്ചതും. എന്ത് ചെയ്യണം? വൈദിക ധർമ്മ മാർഗപരത ഉണ്ടാകണം. ശരി, വൈദിക ധർമ്മ മാർഗപരത ഉണ്ടായി എന്ന് വരാം, പക്ഷെ അവരെല്ലാം അറിവുള്ളവരായിക്കൊള്ളുന്നില്ല. വിദ്വത്വം അസ്മാത്പരം, അങ്ങനെ ജീവിച്ചു പോണു വൈദിക ധർമ്മത്തിലൂടെ എന്നുള്ളതുകൊണ്ട് കാര്യമായില്ല. അതിൽ അറിവുണ്ടാവുക എന്നത് അതിലും വിഷമമാണ്. ഇനി ശരി, വിദ്വാനാണ്, ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാ, പക്ഷേ ആത്മാനാത്മവിവേചനം പഠിച്ചു എന്നുകൊണ്ട് മാത്രം കാര്യമായില്ല. പഠിച്ചവർ എത്ര പേരുണ്ട്? ഈ ആത്മാ അനാത്മ വിവേചന, ആത്മാവെന്താണ് അനാത്മാവെന്താണെന്നുള്ള ഈ വിവേചിച്ചറിയുവാനുള്ള കഴിവ്, ആത്മാനാത്മ വിവേചനം വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. വിദ്വാനായതുകൊണ്ട് മാത്രമായില്ല, ആത്മാനാത്മ വിവേചനം ഉണ്ടാകണം. ശരി, ആത്മാനാത്മ വിവേചനമുള്ളവരും പലരും ഉണ്ടാകാം, പക്ഷേ സ്വ അനുഭവ, ഞാൻ ചിദാനന്ദരൂപമായ ബ്രഹ്മമാണെന്നുള്ള അനുഭവം, അനുഭവം എത്ര പേരുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. സ്വ അനുഭവ. ശരി, ആത്മാനാത്മ വിവേചനമുണ്ട്, സ്വ അനുഭവമുണ്ട്. ചിലർക്ക് ചില ഒരു എന്തോ ചില കാരണങ്ങളെ കൊണ്ട് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഗ്ലിംസ്, ഒരു 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 കാഴ്ച, ഈ ആത്മാവിന്റെ അനുഭവം ഒന്നുണ്ടായി പോയി എന്ന് വരാം. അതിലും വലുതാണ് ബ്രഹ്മാത്മനാ സംസ്ഥിതി. ഞാൻ ആ ബ്രഹ്മം തന്നെയാണെന്നറിഞ്ഞുകൊണ്ട് ആ ഭാവത്തിൽ സ്ഥിരമായി സ്ഥിതമാവുക, അതിനെ എന്ത് പറയുന്നത്? മുക്തി. ഈ ബ്രഹ്മാത്മന സംസ്ഥിതിയാണ് എന്ത് പറയുന്നത്? ജീവൻ മുക്തി. ആ ജീവൻ മുക്തി ശതകോടി ജന്മസുഹൃതൈഹി പുണ്യൈഹി വിനാ ന ലഭ്യതേ. ഈ മോക്ഷം, ഈ ബ്രഹ്മാത്മന സംസ്ഥിതി, ബ്രഹ്മാനുഭവം, ജീവൻ മുക്തി, ശതകോടി നൂറു കോടി ജന്മങ്ങൾ, നൂറു കോടി വെറുതെ ഒരു അലങ്കാരികമായി പറഞ്ഞാണ്, കോടി 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 കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത സുഹൃത്തൈഹി പുണ്യങ്ങളുടെ ഫലമായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. കോടി കോടി ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതായ സത്കൃത്യങ്ങളുടെ ഫലമായിട്ടാണ് നരജന്മവും പുംസ്ത്വവും വിപ്രതയും വൈദിക ധർമ്മമാർഗപരതയും വിദ്വത്വവും ആത്മാനാത്മവിവേചനം ചെയ്യാനുള്ള കഴിവും സ്വാനുഭവവും ബ്രഹ്മാത്മനാ സംസ്ഥിതിയും മുക്തിയും ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതിൻ്റെ തത്വത്തെ ആലോചിക്കാം. അപ്പൊ ഒന്നാമത്തെ പടിയാണ് നരജന്മം. നമ്മുടെ വേറെ ആരെ കുറിച്ചല്ല പറയണേ, ഒന്നാമത്തെ പടി നരജന്മം. അത് എങ്ങനെയോ കിട്ടി അല്ലേ? ശതകോടി ജന്മ സുഹൃതൈഹി, നൂറുകണക്കിന് ജന്മങ്ങളിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയ ചില സുഹൃതങ്ങളെ കൊണ്ട് ഇപ്പോ അത്രത്തോളായി. എന്ത്, മനുഷ്യജന്മം കിട്ടി. കിട്ടിയോ അറിയില്ല, എന്തായാലും കിട്ടി. രൂപം എന്തായാലും അതാണ്. മനുഷ്യജന്മം കിട്ടി. മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠമാണ് അല്ലേ? എന്തുകൊണ്ടാണ് മനുഷ്യജന്മം ശ്രേഷ്ഠമായിരിക്കുന്നത്? എന്താണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? എന്താണ് മനുഷ്യന്റെ ജന്മത്തിന് ഇത്രയും വലിയ പ്രാധാന്യം, വിശേഷത? വിവേകബുദ്ധി. വിശേഷ ബുദ്ധി പലർക്കും ഉണ്ട്. വിശേഷ ബുദ്ധി എന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലേ, എന്താ ഇത് തിന്നണോ അത് തിന്നണോ, അതും വിശേഷ ബുദ്ധി. വിവേകബുദ്ധി. വിവേകബുദ്ധി എന്ന് പറഞ്ഞ എന്താർത്ഥം? ഈ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിങ്ക്സ്, നമ്മുടെ ഉള്ളിലുള്ളതായ വികാരങ്ങളെ, മനോവികാരങ്ങളെ വേണ്ടവണ്ണം ചിട്ടപ്പെടുത്താൻ പറ്റും. മനോവികാരങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ വേണ്ടവണ്ണം ചിട്ടപ്പെടുത്തി അതിൽ നിന്ന് ആന്തരികമായ ശക്തിയെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ഉയർന്നതായ ആന്തരികമായ ഈ ശക്തിയെ വേണ്ടവണ്ണം ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള ഈ ആന്തരികമായ ശക്തിയുടെ വേണ്ടവണ്ണമുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് നമ്മിലെ മൃഗീയ വാസനകളെ കടന്നു പോകാൻ പറ്റും. നമ്മിലുള്ള സ്വാഭാവികമായിട്ടുള്ള, നമ്മളിൽ ഓരോരുത്തരിലുമുള്ള വൈകാരിക മണ്ഡലങ്ങളെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. എന്നിട്ടോ ഈ ഭൂമിയിൽ ഇരിക്കെ തന്നെ, ദൃഷ്ടമായ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ശാന്തവും ശിവവും സുന്ദരവുമായിരിക്കുന്ന മറ്റു തലങ്ങളെ കാണാനും അവയിലേക്ക് എത്തി നോക്കാനും ഒക്കെ പറ്റും. ഇത് ഞാൻ ആത്മീയമായ ഒരു തലത്തിൽ മാത്രമല്ല പറയുന്നത്. അല്ലേ, ഒരു ഗായകനാകാൻ, ഒരു സംഗീതത്തിൽ നമുക്ക് ഗായകനാവാച്ചാൽ അല്ലേ പാടണം എന്ന് മാത്രമല്ല, ആ ഒരു ഗാനം കേട്ട് ആസ്വദിക്കാൻ, ഒരു സുമനസ്സാക്കാൻ, ഒരു രസികനാക്കാൻ, ഒരു ചിത്രം വരയ്ക്കാൻ ചിത്രത്തെ ആസ്വദിക്കാൻ, ഒരു നൃത്തം ചെയ്യാൻ നൃത്തത്തെ ആസ്വദിക്കാൻ, ഉദിച്ചു വരുന്ന ഒരു സൂര്യന്റെ ആ മഹിമയെ അറിയാൻ, അസ്തമിച്ചിരിക്കുന്ന സൂര്യന്റെ ആ മഹിമയെ, സൗന്ദര്യത്തെ കാണാൻ, അല്ലേ ആ നക്ഷത്രങ്ങളാൽ ആവൃതമായിരിക്കുന്ന ആകാശത്തെ കണ്ട് കോൾമയിർ കൊള്ളാൻ ആർക്കേ പറ്റുള്ളൂ? മനുഷ്യനെ പറ്റുള്ളൂ. എപ്പോഴും കണ്ടുണ്ടോ കാക്കയും പൂച്ചയൊക്കെ ഇങ്ങനെ സൂര്യോദയം കണ്ടോണ്ടിരിക്കുന്നത്? അവർ കിടന്നുറങ്ങും, വേറെ പണിയില്ല. അതുപോലെയാ മനുഷ്യനും, അല്ലേ അതൊന്നും ആസ്വദിക്കാൻ പറ്റാത്തവരെന്താണ്? സാക്ഷാത് പശു, പുച്ഛവിഷാണഹീന, സംഗീത സാഹിത്യ കലാവിഹീന, സാക്ഷാത് പശു, പുച്ഛവിഷാണഹീന എന്നാണ് ശാസ്ത്രം. അപ്പോ വെറും ആത്മീയമായ രീതിയിൽ മാത്രമല്ല, സംഗീതം, സാഹിത്യം, കല ഇതൊക്കെ അനുഭവിക്കാനും അവന്റെ ഉള്ളിലുള്ളതായ ശക്തികളെ വേറെ തലങ്ങളിലേക്ക് ഉയർത്താനും ആർക്കേ പറ്റുള്ളൂ? മനുഷ്യനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിനെ ആ മറ്റു ജന്മങ്ങളിൽ നിന്ന് മഹത്താണ് എന്ന് പറയാൻ കാരണം. അല്ലേ, വികാരങ്ങളെ അടക്കാൻ പറ്റും, വിചാരങ്ങളെ വേണ്ടവണ്ണം നയിക്കാൻ പറ്റും, പ്രകൃതിക്ക് അപ്പുറം പോവാൻ പറ്റും വേണമെങ്കിൽ. മറ്റു ജന്തുക്കൾക്ക് പ്രകൃതിയെ ജയിക്കാൻ സാധ്യമല്ല. പ്രകൃതി എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത്, അതുപോലെ മാത്രമേ പോവുള്ളൂ, അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. ഒരു പട്ടി, പട്ടിക്ക് നന്നായി വിശക്കണു, പട്ടി എന്നാൽ ഏത് മൃഗവും ആകട്ടെ, നന്നായി വിശക്കണു, അതിന്റെ മുമ്പിൽ ഭക്ഷണമുണ്ട്, അതെന്ത് ചെയ്യും? കഴിച്ചിരിക്കും. നല്ല വിശപ്പുണ്ട്, മുമ്പിൽ ഭക്ഷണമുണ്ട്, അത് കഴിച്ചിരിക്കും. മനുഷ്യനോ കഴിക്കാം, കഴിക്കാതെയിരിക്കും. നല്ല വിശപ്പുണ്ട്, മുമ്പിൽ ഭക്ഷണമുണ്ട്, പക്ഷെ കഴിക്കാതിരിക്കാൻ ആർക്കേ പറ്റുള്ളൂ? മനുഷ്യനെ പറ്റുള്ളൂ. ജന്തുവിനാം നരജന്മ ദുർലഭം. അതഃ പുംസ്ത്വം, പറയാണ് നരനായി ജനിച്ചു, മനുഷ്യനായി ജനിച്ചു, അതിൽ പുരുഷനായി ജനിക്കുക അതും വലിയ ഭാഗ്യമാണ്. അയ്യോ ഇന്നത്തെ കാലത്ത് പറഞ്ഞ, പക്ഷെ പുംസ്ത്വം ഒരു വലിയ ഭാഗ്യമാണ്. എന്തുകൊണ്ട്? എവിടേക്ക് നടന്നു പോവാം, രാത്രി എവിടെ വേണേ കിടക്കാം, അല്ലേ യാത്ര ചെയ്യണു, എവിടെ വേണേ യാത്ര ചെയ്യാം, എവിടെ വേണേ കിടക്കാം, അല്ലെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്ത് വേണേ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ഒരു ജനനം കൊണ്ട് തന്നെ ഒരു സ്വാതന്ത്ര്യം പുരുഷനുണ്ട്. പുരുഷ ശരീരത്തിന് സ്ത്രീ ശരീരത്തിനെ അപേക്ഷിച്ച് ജന്മനാൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെ നമുക്കെല്ലാം അറിയുന്ന. സ്ത്രീ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ട്? ആ ശരീരം പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് വീണ്ടും ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആ ശരീരത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വരും തലമുറകളെ വളർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ശരീരം എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു ഒരു മെക്കാനിസമാണത്. അതിൽ ഒരുപാട് രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് പ്രകൃതി. അതുകൊണ്ട് തന്നെ ആ ശരീരം ആ അത്ര പെട്ടെന്നൊന്നും അല്ലേ ഒരു അതിന് പോകാവുന്നതായിട്ടുള്ള തലങ്ങൾക്ക് ചില ചില പരിമിതികളുണ്ട്. ഒന്ന്, സത്യത്തിൽ പുംസ്ത്വം എന്ന് പറയുന്നത് ശരീരത്തെ ആശ്രയിച്ചിട്ടല്ല. നോക്കൂ, ഈ ലോകത്ത് കാണുന്നുണ്ട് അല്ലെ ചില ചില ആളുകൾ ഒന്നിനും കൊള്ളാത്ത മണുക്കൂസ് എന്ന് പറഞ്ഞ ബോധം കിട്ടി വരും, അല്ലേ? ജീവിതത്തിലെ ഒന്നിനും ഒന്നിനോടും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ധീരത. എന്താ ശരിക്കും പുംസ്ത്വം? ചില പുംസ്ത്വം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു പ്രത്യേകതയല്ല. പുംസ്ത്വം എന്താണ്? പുംസ്ത്വം ചില സുദൃഢമായ മനസ്സാണ്, പിന്നെയോ സൂക്ഷ്മമായ ബുദ്ധിയാണ്, പിന്നെയാണോ സ്ഥൈര്യമാണ്, ഒരു കാര്യം തീരുമാനിച്ചു, അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, ദൃഢനിശ്ചയം, ജീവിതത്തിലൊരു നിശ്ചയമെടുക്കാനുള്ള കഴിവ്, നിസ്സംഗത്വം, ജീവിതത്തിൽ കാര്യങ്ങളുമായിട്ട് ജീവിക്കുമ്പോഴും അതുമായിട്ട് വൈകാരികമായി വല്ലാതെ ഒട്ടിപ്പിടിച്ച് അകപ്പാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കാനുള്ള കഴിവ്, നിസ്സംഗത്വം. പിന്നെയോ അക്ഷോഭ്യത. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, നൂറ് പ്രശ്നമുണ്ടാവുമ്പോഴും തല ഉയർത്തി നിൽക്കാനുള്ള കഴിവ്. അതിനാൽ ക്ഷോഭിക്കപ്പെട്ട് മനസ്സാകെ തകർന്നടിയാതിരിക്കാനുള്ള കഴിവ്, ധീരമായിരിക്കാനുള്ള കഴിവ്, വിവേകപൂർവം ചിന്തിക്കാനുള്ള കഴിവ്, അനാസക്തമായി ജീവിക്കാനുള്ള കഴിവ്, സമചിത്തത, പ്രശാന്തി, സന്തുഷ്ടി, ഇവയൊക്കെയാണ് എന്ത് പറയുന്നത്? പുംസ്തു എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ശരീരമല്ല. ഈ കഴിവുകൾ ആർക്കുണ്ടോ? അവർ പുംസ്, അവർ പുരുഷനാണ്, അവർ വേദാന്തത്തിന് അധികാരിയാണ്, അവര് ഉയർന്ന ജീവിതത്തിന് അധികാരിയാണ്. അല്ലാതെ ഒരു പുരുഷ ശരീരമുണ്ടായി എന്നതുകൊണ്ട് മാത്രമല്ല. ഈ പുരുഷ ശരീരം നോക്കൂ, അത് പുരുഷ ശരീരമാകട്ടെ സ്ത്രീ ശരീരമാകട്ടെ, ആരിലാണോ ഇതെല്ലാം ഉള്ളത്, സുദൃഢമായ മനസ്സ്, ബുദ്ധി, അല്ലെ, സ്ഥൈര്യം, ദൃഢനിശ്ചയം, നിസ്സംഗത്വം, എന്താ പറയാ, ധൈര്യത, ലോകത്തെ ആ മുഖത്തോട് മുഖം നോക്കാനുള്ള കഴിവ്, ഇതൊക്കെ ആർക്കാണോ ഉള്ളത്, അവർ അവരെയാണ് പുംസ്ത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കഴിവ് കിട്ടുന്നതിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞത്? പുംസ്ത്വം എന്ന് പറഞ്ഞത്. അല്ലാതെ ശരീരം അല്ല. നോക്കൂ, ഉപനിഷത്തുകളിൽ എത്ര സ്ത്രീകൾ, അല്ലേ, ഗാർഗി, മൈത്രേയി, അങ്ങനെ എത്രയോ സ്ത്രീകൾ എന്ത് ചെയ്തിരിക്കുന്നു, അവര് പുരുഷന്മാരെയൊക്കെ നൂറ് അകലം മുന്നോട്ട് നിൽക്കും ഇന്നും, അല്ലേ. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും, ഇപ്പൊ നോക്കൂ, കേരള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. എന്തൊക്കെ കുറ്റം നിങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഗഡ്സ്, അതുപോലെ എത്രയോ പേര് ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും എത്രയോ സ്ത്രീകൾ ഉയർന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവരിൽ ഈ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ പറയുന്നത് മെയിൽ ബോഡിയോ ഫീമെയിൽ ബോഡിയോ കുറിച്ചിട്ടല്ല. പുംസ്തുവും സ്ത്രീത്വവും എവിടെയാണ്? മനസ്സിലാണ്. നമ്മൾ ഇങ്ങനെ തൊട്ടാവാടികളായിട്ട് ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും ബോധം കെടുന്നവരായിട്ട്, അല്ലേ, ജീവിതത്തിലെ കൊച്ചു കൊച്ചു വിഷമങ്ങൾ വരുമ്പോഴേക്കും പാടിത്തളരുന്നവരായിട്ട്, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴ് ആകെപ്പാടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പരിഭ്രമിക്കുന്നവരായിട്ട്, ജീവിതത്തിൽ ഒരു സുദൃഢമായ നിശ്ചയമെടുക്കാൻ സാധിക്കാത്തവരായിട്ട്, അല്ലേ, ആകെ പേടിച്ചു തൂറികളായിട്ട്, അങ്ങനെയുള്ളവർ ആരായാലും, അത് ഏത് ശരീരത്തിലായാലും അവരെന്താണ്? സ്ത്രീയാണ്. അപ്പൊ ഇവിടെ പുംസ്തു എന്ന് പറയുന്നത് എന്തല്ല? അത് ശരീരമല്ല. പുംസ്തു എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു മനസ്സുള്ള ആൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ലൗകിക ജീവിതത്തിലാകട്ടെ, ഭൗതിക ജീവിതത്തിലാകട്ടെ, ഏത് ജീവിതത്തിലാകട്ടെ, തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഗുണങ്ങൾ അവനിലുണ്ടാകണം, അവളിൽ ഉണ്ടാകണം. ആ ഗുണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അവരാര് തന്നെയാണ്? അധികാരിയാണ്. പിന്നെ അടുത്താണ് വിപ്രത. എന്താ വിപ്രത വെച്ചാല്, പറഞ്ഞു, ഈ ലോകത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ ശ്ലോകം, അല്ലേ, പരാശര സ്മൃതി പറയണു, ഈ ലോകത്ത് എല്ലാവരും ജനിക്കുന്നത് ജന്മനാ ജായതെ ശുദ്രഹ, എല്ലാവരും ജനിച്ചത് ശുദ്രനായിട്ടാണ്. സംസ്കാരാത് ദ്വിജ ഉച്ചതെ, സംസ്കാരം കൊണ്ട് ദ്വിജനായിത്തീരുന്നു, ഉപനയനാദി സംസ്കാരങ്ങളെ കൊണ്ട്. പിന്നെയോ വേദപാഠാത് ഭവേദ് വിപ്രഹ, പറയാണ് വിദ്യയാ യാതി വിപ്രത്വം, വിപ്രഞ്ചതർത്ഥം വിശേഷ പ്രജ്ഞായസ്യ സഹ, വിപ്ര വിശേഷ പ്രജ്ഞായസ്യ സഹ വിപ്രഹ. വിപ്രനാരാണ്? വിശേഷമായ പ്രജ്ഞയോടുകൂടിയവനാണ്. ആ വിശേഷമായ പ്രജ്ഞ ആർക്കുണ്ടോ? അവൻ വിപ്രൻ. ആ അവസ്ഥ വിപ്രത്വം, ബ്രാഹ്മണത്വം. അപ്പോ ഈ എത്രയോ ജന്മങ്ങളിൽ പുരുഷനാവുക എന്നുള്ളത് വളരെ വിഷമ. ആ പുരുഷനിൽ വിപ്രനാവുക, ബ്രാഹ്മണനാവുക. എന്താ ഈ ബ്രാഹ്മണ്യം? ശമോ, നമ്മളെ പഠിക്കുന്ന ഗീതയിലെ ശമോ തമസ് തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവച. ആരാണ് വിപ്രൻ? ആർക്കാണോ സ്വാഭാവികമായിട്ട്, സ്വാഭാവികമായിട്ട് തന്നെ ഒരു തലം വരേക്കും ശമം, ഇന്ദ്രിയങ്ങളുടെ അടക്കം, മനസ്സിന്റെ അടക്കം, ശൗചം അല്ലേ, ശരീരവും മനസ്സും ഒക്കെ ശുദ്ധിയാക്കി വയ്ക്കാനുള്ള ശീലം, തപസ്, ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഏറ്റെടുക്കാനുള്ള കഴിവ്, ആർജവം അല്ലേ, സ്ട്രേറ്റ് ഫോർവേഡ്നെസ്, പിന്നെ ശാന്തി, മനസ്സിന്റെ അടക്കം, പിന്നെ അറിവ്, അനുഭവം, ആസ്തിക്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസ്തിക്യം ചേർത്താണ് അസ്ഥി ഇതി ഭാവ. ഈശ്വരനുണ്ട്, വേദം സത്യമാണ്, ഈശ്വരനുണ്ട് എന്ന അടിയുറച്ച ശ്രദ്ധ, ഇതൊക്കെയുള്ള ആളെയാണെന്ന് പറയുന്നത് വിപ്രൻ എന്ന് പറയാം. അപ്പോ ഈ ലോകത്തെ നരജന്മം ദുർലഭം, ആ നരജന്മത്തിൽ തന്നെ പുംസ്ത്വം ദുർലഭം, അതിൽ തന്നെ വിപ്രത അതിലും ദുർലഭം. ബാക്കിയുള്ളത് നമുക്ക് വൈകുന്നേരം. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം.